بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أما بعد، നേരിട്ട് കേൾക്കുന്ന സഹോദരങ്ങളോടും ഇത് ഓൺലൈനിലൂടെ കേൾക്കുന്ന ആൾക്കാരോടുമായി ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്താൻ നിങ്ങൾ ഈ മച്ചിനെ ഹിഫ്ലാക്കണം. ഈ മച്ചിനെ നിങ്ങൾ ഹിഫ്ലാക്കണം. ഇൻഷാല്ലാ അത് കുറച്ച് കഴിഞ്ഞ് കുറെ ആയത്തുകൾ മാത്രമേ ഉള്ളൂ. തൗഹീദിന്റെ ആയത്തുകളാണ് ഇനി അതിലുള്ളത്. അതൊക്കെ ഹിഫ്ലാക്കി പോകണം. അപ്പൊ ഓൺലൈനിൽ ഹിഫ്ല് പരിശോധിക്കാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾ ബൈലക്ഷനൊക്കെ ഇരിക്കുമ്പോൾ 10-20 ആൾക്കാരുണ്ടെങ്കിൽ ഒരാൾ ഹിഫ്ല് ചൊല്ലി കേൾപ്പിക്കുക, കാണാതെ. ആരെ പറ്റിക്കരുത്, നോക്കി വായിക്കരുത്. അയാൾക്ക് തെറ്റുപറ്റിയാൽ ബാക്കിയുള്ളവർ തിരുത്തി കൊടുക്കുക. അങ്ങനെ 20 ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ 20 ആൾക്കാരും അത് മറ്റിനെ ഹിഫ്ലാക്കി, ആരൊക്കെ ഹിഫ്ലാക്കി അവരൊക്കെ കൈവെക്കുക. എന്നിട്ട് എങ്ങനെ ബൈലക്ഷ എങ്ങനെ ഉപയോഗിക്കാന്നില്ല, എനിക്കറിയില്ല. എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ ഓരോരുത്തർ ഇത് ഓൺലൈനിലും ഈ ദർശിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അവരോടായിട്ട് ഞാൻ പറയാം, നിങ്ങൾ എന്ത് ചെയ്യണം, ഹിഫ്ല് പരിശോധിക്കാൻ ഒരു മണിക്കൂർ സമയം നിശ്ചയിക്കണം. എന്നിട്ട് ഓരോരുത്തർ ഇരുന്നിട്ട് എന്താ ഹിഫ്ലാക്കിയ ഭാഗം പറഞ്ഞു കൊടുക്കുക. എടുത്ത ഭാഗം ഹിഫ്ലാക്കുക. നമ്മൾ ആകെ ഒന്നോ രണ്ടോ ലൈനെ ഓരോ ദിവസം എടുക്കണുള്ളൂ. അപ്പൊ ആ ഭാഗങ്ങൾ നമ്മൾ ഹിഫ്ലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് അവസാനിക്കുമ്പോൾ തൗഹീദിന്റെ കുറെ ആയത്തുകളും ഹദീസുകളൊക്കെ ഹിഫ്ലാവും. മാത്രല്ല, ഹിഫ്ലാണ് ഇൽമ്, അല്ലാതെ കിതാബുകളിൽ എഴുതി വെച്ചതല്ല ഇൽമ്. സലഫുകളുടെ ചരിത്രത്തിലൊരു സംഭവമുണ്ട്. രണ്ടാൾക്കാർ ഒരു തവണ പരസ്പരം തെറ്റി. തെറ്റിയിട്ട് രണ്ടുപേരും അങ്ങോട്ട് ഒരു ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിൽ ഒരാൾ പറഞ്ഞു, യാ റഫഫി എന്നാണ്, യാ റഫഫി. അപ്പൊ ഇത് കേട്ടപ്പോ മറ്റാൾക്കാകെ എന്താണ് വിളിച്ചതെന്ന് ഉപരിക്ക് മനസ്സിലായില്ല. പക്ഷെ എന്തും ഗൗരവമുള്ള ചീത്താണെന്ന് മനസ്സിലായി. അങ്ങനെ ഇവര് തമ്മിൽ തെറ്റി രണ്ടു മൂന്ന് ആൾക്കാർ ഇടപെട്ട് പ്രശ്നമൊക്കെ പരിഹരിച്ച് അങ്ങനെ ഇവര് വീണ്ടും കൂട്ടുകാരായി. അങ്ങനെ പിന്നെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇവർ വർത്താനം പറഞ്ഞിരിക്കേണ്ടിടെ, തമാശയൊക്കെ പറഞ്ഞിരിക്കണേന്റെ ഇടയിൽ ഒരാൾ ചോദിച്ച്, നമ്മൾ അന്ന് പരസ്പരം തെറ്റിയപ്പോ നീ ഇന്നെ റഫഫീന്ന് വിളിച്ചല്ലോ, എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ഞാനിരിക്കുന്ന എന്റെ വീട്ടിൽ വന്നപ്പോ നീ കുന്ത തക്തുബുൽ ഹദീസ വതളഉ അലാ റഫിക്, നീ ഹദീസൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് നിന്റെ മേശന്റെ മേലെ ഇങ്ങനെ അട്ടിക്കൂട്ടി വെച്ചതായി ഞാൻ കണ്ടു. അപ്പൊ നീ ഹിഫ്ലാക്കണില്ല, മുഴുവൻ പുസ്തകത്തിൽ എഴുതിയൊക്കെ. അപ്പൊ പുസ്തകം റഫിന്റെ മേലെ, റഫ് എന്ന് പറഞ്ഞാല് അറബിയിൽ പറഞ്ഞാല് ഈ ഒരു മറ്റേ പുസ്തകങ്ങളൊക്കെ വെക്കാൻ വേണ്ടി വെക്കുന്നൊരു വലിയ ഉയരമുള്ള ഷെൽഫ് പോലത്തെ ഒരു മരത്തിന്റെ കൊണ്ടുണ്ടാക്കിയ സ്ഥലത്തെ റഫ് എന്ന് പറയാം. അങ്ങനെ നീ അത് നിന്റെ തട്ടുമ്പ കൊണ്ടുപോയി വെച്ചത് ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ടാണ് യാ റഫഫി എന്ന് ഞാൻ വിളിച്ചത്. അപ്പൊ സെലഫുകളുടെ ഇടയിൽ പുസ്തകം എഴുതി വെച്ച് അതിങ്ങനെ അത് നോക്കി പഠിക്കാന്നുള്ളത് എന്തായിരുന്നു? ചീത്ത വിളിക്കാൻ മാത്രം പറ്റിയ ഒരു തിന്മയിൽ. നമ്മളാരാ? നമ്മള് സെൽഫികളെന്നൊക്കെ പറയുന്ന ആൾക്കാരാണ്. സെൽഫി എന്ന് പറഞ്ഞാൽ എന്താ? സെൽഫുകളെ പിൻപറ്റുന്നവനാണ്. അപ്പൊ ഇതിലും നമ്മൾ പിൻപറ്റണം. എനിക്ക് ഫുള്ളാക്കാനൊന്നും പറ്റില്ല എന്നാണ് നടക്കൂല. അതന്നെയല്ലേ ബാക്കിയുള്ള കക്ഷികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സെൽഫ് അതിലും നമുക്ക് പറ്റില്ല, അങ്ങനെ പാടില്ല. എല്ലാത്തിലും നമുക്ക് പറ്റണം. ഹിഫ്ലും നമുക്ക് സാധിക്കണം. നമ്മൾ പണിയെടുത്താൽ കഴിയും ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ഇവിടെ ഹിഫ്ലാക്കിയ സഹോദരങ്ങളുണ്ട്. ബാറകല്ലാഹു ഫീഹിം വഅഹ്സന ഇലൈഹിം വജസാഹും ഖൈറ. അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നിങ്ങളൊന്നും ഒരു രണ്ടു വർഷം മുന്നേ വിചാരിച്ചിട്ടുണ്ടല്ലോ ഹിഫ്ലാക്കാൻ പറ്റും. പക്ഷെ ശ്രമിച്ചു നോക്കിയാൽ ഹിഫ്ലാവുന്നുണ്ട്. ഹിഫ്ലാവാത്ത പ്രശ്നമില്ല, അവർ ആവർത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഹിഫ്ലാവും. അപ്പൊ അതുകൊണ്ട് ഹിഫ്ളാക്കണം. ഓരോരുത്തരെ ഹിഫ്ളാക്കി ഈ പുസ്തകം മുന്നോട്ട് കൊണ്ടുപോകണം ഇൻഷാല്ലാ. വഫഖകുമുല്ലാഹ്. നമ്മൾ കഴിഞ്ഞ തവണ എടുത്തത് അള്ളാഹു സുബ്ഹാനഹു വതആല എന്തിനു വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചത്, അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ذو الألوهية والعبودية على خلقه أجمعين എന്ന വാക്ക് വിശദീകരിച്ചുകൊണ്ട് നമ്മൾ അത് പറഞ്ഞിരുന്നു. എന്നിട്ട് നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ ചോദ്യം, فإذا قيل لك بما تعرف ربك എങ്ങനെയാണ് നീ നിന്റെ റബ്ബിനെ അറിയുക എന്ന് നിന്നോട് ചോദിക്കപ്പെട്ടാൽ നീ പറയേണ്ടത് എന്താണ്? أعرفه فقل أعرفه بآياته ومخلوقاته. أقول لي بريغا فقل أمرت أعرفه نانا من أريم بآياته ومخلوقاته അവന്റെ ആയത്തുകൾ കൊണ്ടും ദൃഷ്ടാന്തങ്ങൾ കൊണ്ടും, വമഖ്ലൂഖാതിഹി അവന്റെ സൃഷ്ടിപ്പുകളെ കൊണ്ടും. എന്നിട്ട് അതിന് നമ്മൾ ചില തെളിവുകളൊക്കെ പറഞ്ഞിരുന്നു. ഒരു അറാബി പറഞ്ഞ സംഭവം, അനേകം സംഭവങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ചരിത്രത്തിൽ അനേകം പാഠങ്ങളുണ്ട്. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലായാതിൽ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം ويتفكرون في خلق السماوات والارض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار سوره ال عمران الايه ان في خلق السماوات والارض سماوات الارض سماوات الارض ആകാശങ്ങൾ അർദ് എന്ന് പറഞ്ഞാലോ ഭൂമി അവയുടെ ഖൽഖിൽ നവൽ അവയുടെ സൃഷ്ടിപ്പിൽ واختلاف الليل والنهار واختلاف എന്ന് പറഞ്ഞാൽ മാറി മറിയൽ അല്ലയിലു അന്നഹാർ രാത്രിയുടെയും പകലിന്റെയും മാറി മറിയലുകളിൽ ലആയാതിൽ ലിഉലിൽ അൽബാബ് ബുദ്ധിയുള്ളയാൾ ഉലുൽ അൽബാബ് എന്ന് പറഞ്ഞാൽ തലച്ചോറുള്ള ആൾക്കാർ ലുബുള്ളവർ ലുബ് എന്ന് പറഞ്ഞാൽ തലച്ചോറ് അഖിൽ അതിന്റെ ജമാഅത്ത് അൽബാബ് ബഹുവചനമാണ് അൽബാബ് ബുദ്ധിയുള്ളവർക്ക് അതിൽ പാഠങ്ങളുണ്ട് الذين يذكرون الله قياما وقعودا وعلى جنوبهم الذين അവരെങ്ങനെ ഉള്ളവരാണ് യസ്കുറൂൻ അല്ലാഹ് അല്ലാഹുവിനെ സിക്ർ എടുക്കുന്നവരാണ് ഖിയാമൻ ഖാമനറദ നിന്നു ഖിയാമൻ എന്നല്ല നിന്നുകൊണ്ട് വഖുഊദൻ ഖഅദനറലി ഇരുന്നു ഇരുന്നു കൊണ്ടും وعلى جنوبهم അവരുടെ പാർശ്വത്തിലായിക്കൊണ്ട് പാർശ്വത്തിലാണ് നമ്മൾ പാർശ്വപ്പെടാണ് തട്ട അതിന്റെ മേലെ എപ്പോഴും നമ്മൾ കിടക്ക കിടന്നാൽ കിടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും നിന്നുകൊണ്ടും അള്ളാഹുവിനെ സ്മരിക്കുന്നവരാണ് ദിക്ർ ചൊല്ലുന്നവരാണ് അവർ. ويتفكرون في خلق السماوات والارض അവർ ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. റബ്ബന എന്നിട്ട് അവർ പറയുന്ന അതിന്റെ ആ ചിന്തന്റെ ഉപകാരം എന്താ? റബ്ബന ഞങ്ങളുടെ റബ്ബേ മാ ഖലഖ്ത ഹാദ ബാത്തില നീ ഇതിനൊന്നും സൃഷ്ടിച്ചത് മാ ഖലഖ്ത നീ സൃഷ്ടിച്ചിട്ടില്ല ഹാദ ഇതിനെ ബാത്തില വെറുതെ സൃഷ്ടിച്ചതല്ല ഫഖിന അദാബ അന്നാർ അതുകൊണ്ട് ഫഖിന ഞങ്ങളെ രക്ഷിക്കണമേ അദാബ് ശിക്ഷ അന്നാർ നരകശിക്ഷ നരകശിക്ഷയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഈ ആയത്ത് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ രാത്രി പെട്ടെന്ന് ഉറക്കത്തിൽ എണീച്ചിട്ട് നിസ്കരിക്കാൻ തുടങ്ങി. എന്നിട്ട് റസൂൽ ഈ ആയത്ത് വീണ്ടും വീണ്ടും ആവർത്തി ചോദിക്കൊണ്ടേയിരുന്നു. നബി ഇങ്ങനെ കുട്ടിക്കറിയാണ് ഈ ആയത്ത് ഓതിയിട്ട്, ഈ ആയത്ത് മാത്രം ഓതിയിട്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞിരുന്നപ്പോൾ സുബ്ഹിയുടെ ബാങ്ക് കൊടുത്തപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ വേണ്ടി വിളിക്കാൻ വന്നു. അപ്പൊ റസൂലുള്ള ബിലാൽ റളിയല്ലാഹു അൻഹു പോയി പറഞ്ഞു, ഇന്ന് എനിക്കൊരായത്ത് ഇറങ്ങിയിട്ടുണ്ട്, വൈലുൽ ലിമൻ സമിഅഹ വലം യതദബ്ബർ ഫീഹ, ആ ആയത്ത് കേട്ടിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാത്തവന് അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അല്ലാഹുവിനെ അറിയാനുള്ള വഴികളിൽപ്പെട്ടതാണ് ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിപ്പുകൾ. ഒന്ന് നോക്കി എത്ര കൃത്യമാണ്, ആകാശഭൂമിയിൽ സൃഷ്ടിച്ച് എത്ര ദിവസം എത്ര വർഷങ്ങൾ കഴിഞ്ഞു, എത്ര ദിവസങ്ങൾ പിന്നിട്ടു. ഒരു ദിവസം സൂര്യൻ അതിന്റെ ടൈമിൽ നിന്ന് ഒരു സെക്കൻഡ് മാറിയിട്ടുണ്ട്. ഒരൊറ്റ ദിവസം ഏതെങ്കിലും ഒരു ദിവസം ഇല്ല. ഏതെങ്കിലും ഒരു ദിവസം ചന്ദ്രൻ ഉദിക്കേണ്ട സമയത്ത് ഉദിക്കാതിരുന്നിട്ടില്ല, ഒരൊറ്റ ദിവസം ഉണ്ടായിട്ടില്ല, ഒരു മാറ്റവും കാണുന്നില്ല. കൃത്യമാണ് എല്ലാ കാര്യങ്ങളും. അതിന്റെ കൃത്യത കാരണം മനുഷ്യന് എന്ത് ചെയ്യാൻ സാധിച്ചു? അവൻ അവന്റെ സമയം നിശ്ചയിക്കാൻ വരെ കഴിഞ്ഞു. അതിന്റെ കൃത്യതയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യനുണ്ടാക്കിയ സമയത്തിനനുസരിച്ച് സൂര്യൻ വരല്ല, സൂര്യൻ ഉണ്ടാക്കിയ സമയത്തിനനുസരിച്ച് മനുഷ്യൻ കണക്കൂട്ട. അത്ര കൃത്യതയാണ് ആകാശഭൂമിയുടെ സൃഷ്ടിപ്പ്. മനുഷ്യന്റെ സൃഷ്ടിപ്പ് എന്ന് നോക്കിയേ, നിങ്ങളുടെ സ്വന്തങ്ങളിൽ തന്നെ നിങ്ങൾക്ക് എത്ര ദൃഷ്ടാന്തങ്ങളുണ്ട്, നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന് അള്ളാഹു ചോദിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി, ഓരോ ചെറിയ കാര്യങ്ങൾ ആലോചിച്ചാൽ, ഒരു കണ്ണ് അതെന്തുമാത്രം പണിയെടുക്കുന്നുണ്ട്, നമ്മുടെ ശ്വാസോച്ഛാസം അതെന്തുമാത്രം കൃത്യമാണ്, അങ്ങനെ ശരീരത്തിനുള്ളിൽ എന്തൊക്കെ പണികൾ നടക്കുന്നുണ്ട് നമ്മളതൊക്കെ അറിയുന്നുണ്ട്. ഒരു വലിയ 10-15 മൾട്ടിനാഷണൽ കമ്പനി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവരൊക്കെ കൂടി എടുക്കുന്ന പണി നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്നുണ്ട്, നമ്മൾ വല്ലതും അറിയുന്നുണ്ടോ? ഒന്നും അറിയില്ല. കൃത്യമായ സംവിധാനമാണ് അള്ളാഹു സുബ്ഹാനഹു വതാല സൃഷ്ടിച്ചത്. അതിൽ നിന്ന് അള്ളാഹുവിന്റെ പരിപൂർണത, അള്ളാഹു സുബ്ഹാനഹു വതാല എന്തുമാത്രം കഴിവുള്ളവനാണ്, അവൻ എന്തുമാത്രം നമ്മളെക്കുറിച്ച് അറിയുന്നവനാണ്, അവൻ എന്തുമാത്രം സൂക്ഷ്മതയുള്ളവനാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് മാത്രം ആലോചിച്ചാൽ മതി. ഇതിലൊക്കെ അതിന് പാഠങ്ങളുണ്ട്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്, ആകാശത്തുകൂടെ പറക്കുന്ന പക്ഷികൾ നിങ്ങളാണോ അവയെ താങ്ങി നിർത്തുന്നത്, അതല്ല നമ്മളാണ്. അള്ളാഹു ചോദിക്കുന്നു ഖുർആനിൽ എത്രയെത്ര കാര്യങ്ങൾ. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതാല സൂറത്തുൽ മുൽക്കിൽ പറഞ്ഞു, അല്ലദീ ഖലഖ സബഅ സമാവാതിൻ തിബാഖാ, അട്ടിയട്ടിയായ ആകാശങ്ങൾ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്, റഹ്മാനായ റബ്ബിന്റെ സൃഷ്ടിപ്പിൽ നീ ഒരു ഏറ്റക്കുറച്ചിലും കാണില്ല. കുറവുള്ളടുത്ത് കൂടുതലോ കൂടുതൽ ഉണ്ടാവേണ്ട അടുത്ത് കുറവോ ഇല്ല. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിഉൽ ബസർ, ആകാശത്തിലേക്ക് നീ നോക്കി നിന്റെ കണ്ണ് നീ വീണ്ടും മടക്കുക, നീ ഒന്നുകൂടി ആകാശത്തേക്ക് നോക്കുക. ഹൽ തറാ മിൻ ഫുതൂർ, എന്തെങ്കിലും ഒരു ചെറിയ വിടവ് നീ കാണുന്നുണ്ടോ ആകാശത്ത്? എന്തെങ്കിലും ഒരു ഖലൽ, എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം നീ ആകാശത്ത് കാണുന്നുണ്ടോ? എത്ര മനോഹരമാണ് നക്ഷത്രങ്ങളുടെ വിന്യാസം, എത്ര മനോഹരമാണ് സൂര്യന്റെ ഉദയം, അതിന്റെ അസ്തമയം, ചന്ദ്രന്റെ ഘടന എത്രമാത്രം മനോഹരമാണ്. അള്ളാഹു പറയുന്നു, ഫർജിഉൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ സുമ്മ ഇർജിഉൽ ബസറ കറതൈനി ينقلب اليك البصر خاسئا وهو حسير. നിർത്തരുത്, നീ അവിടെ അവസാനിക്കും. ثم ارجع البصر, ഒന്നും കാണാൻ കഴിഞ്ഞില്ലേ, ഒന്നുകൂടി നോക്ക് നീ. ثم ارجع البصر كرتين, രണ്ട് തവണ നീ ഇനിയും നോക്ക്. പണ്ടവർ വിശദീകരിച്ച് രണ്ട് തവണ നോക്കാൻ തന്നെ, രണ്ട് തവണ കൃത്യമായി നോക്കാനല്ല, വീണ്ടും വീണ്ടും നീ നോക്കിക്കോ. എത്ര തവണ വേണമെങ്കിലും നീ ആകാശത്തേക്ക് കണ്ണു നട്ടോളൂ. ഫർജിഉൽ ബസറ കറതൈനി യൻഖലിബ് ഇലൈക്കൽ ബസറു ഖാസിയൻ വഹുവ ഹസീർ, പരാജിതനായി ക്ഷീണിതനായി കണ്ണ് നിന്റെ അടുക്കിലേക്ക് തിരിച്ചു വരുമെന്നല്ലാതെ നിനക്കൊരു പ്രശ്നം കാണിച്ചു തരാൻ പറ്റില്ല, ഒരു ന്യൂനതയും നിനക്ക് ആകാശത്ത് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പൊ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണിത്, അതിന്റെ കൃത്യതയാണിത്. بآياته ومخلوقاته, എങ്ങനെയാണ് നീ നിന്റെ റബ്ബിനെ തിരിച്ചറിഞ്ഞത്, എന്തുകൊണ്ടാണ് നീ നിന്റെ റബ്ബിന്റെ മുന്നിൽ ആരാധനകൾ ഇബാദത്തുകൾ സമർപ്പിക്കുന്നത്, എന്തുകൊണ്ടാണ് നീ അവനല്ലാത്തവർക്ക് ഇബാദത്ത് നൽകാത്തത്? പയ്യും, ഞാൻ അള്ളാഹുനെ അറിഞ്ഞു, അവന്റെ കഴിവിനെ കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്. അരിഫുഹു ബിആയാതിഹി വമഖ്ലൂഖാതിഹി, അവന്റെ സൃഷ്ടിപ്പുകളിൽ നിന്നും അവന്റെ ആയത്തുകളിൽ നിന്നും ഞാൻ അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി വേണ്ട നിങ്ങൾ അള്ളാഹുവിന്റെ കലാം എടുത്തു നോക്ക്, ഖുർആൻ. പല ആളുകൾ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഖുർആന് ഒരായത്താണ് ഒരായത്താണ്, അതൊരു വലിയ ദൃഷ്ടാന്തമാണ്, മുഅ്ജിസത്താണ് എന്ന് എല്ലാവരും പണ്ഡിതന്മാർ ചെറുപ്പം മുതലേ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ തന്നെ, അങ്ങനെയല്ല സഹോദര, നീ അതിനെക്കുറിച്ച് ചിന്തിക്ക്. അഫലാ യതദബ്ബറുന ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈറില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. അള്ളാഹുവിന്റെ ആയത്താണ് ഖുർആൻ. അഫലാ യതദബ്ബറുന ഖുർആൻ, അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? വലൗ കാന മിൻ ഇൻദി ഗൈറില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, അതെങ്ങാനും അള്ളാഹുവിന് പുറമെ ഉള്ളവരുടെ അടുക്കൽ ഉണ്ടായിരുന്നെങ്കിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ അവർക്ക് അതിൽ കാണാൻ സാധിക്കുമായിരുന്നു. ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യം മുതൽ അവസാനം വരെ നീ വായിക്കും, വല്ലത് കാണാനുണ്ടോ? വല്ല ന്യൂനതയും നിനക്കുണ്ടോ? ന്യൂനത ഇല്ലാതെന്നതിന് പുറമേ സാഹിത്യത്തിലാകട്ടെ, പ്രയോഗത്തിലാകട്ടെ, കൃത്യതയിലാകട്ടെ, സത്യസന്ധതയിലാകട്ടെ, വതമ്മത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദ്ല, നിന്റെ റബ്ബിന്റെ കലാം അത് പരിപൂർണമായി സത്യസന്ധമാണ്, നീതിയുള്ളതാണ്. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ചിലപ്പോൾ സാഹിത്യം നന്നാവും, അപ്പൊ അതിൻ്റെ ഉള്ളിലെ കണ്ടന്റ് ആകുമോ? ശരിക്കും കണ്ടന്റ് നന്നായി കഴിഞ്ഞാൽ അപ്പൊ സാഹിത്യം ഉണ്ടാവില്ല. വളരെ വൈജ്ഞാനികമായ ഒരു കാര്യം ഒരാൾ പുസ്തകം എഴുതി കഴിഞ്ഞാൽ അത് വായിക്കണമെങ്കിൽ വേറെ ആരെങ്കിലും വായിച്ചു പഠിച്ചാൽ, അത്തരം പുസ്തകങ്ങൾ വായിക്കണമെങ്കിൽ ബയോളജിന്റെ കിതാബൊക്കെ സാഹിത്യം വായിക്കണവരെ വായിക്കാൻ പറ്റും, ഇല്ല വായിക്കാൻ പറ്റില്ല. സാഹിത്യത്തിന്റെ കിതാബ് വായിച്ചു കഴിഞ്ഞാലോ അതിലാകെ കള്ളത്തരയുണ്ട്. وتمت كلمه ربك صدقا وعدلا لان ربنده كلام അങ്ങനെയല്ല, നിന്റെ റബ്ബിന്റെ കലാം അത് പരിപൂർണമായി സത്യസന്ധമാണ്, അത് പരിപൂർണമായി നീതിയുള്ളതാണ്. എന്നാ അതിന്റെ മനോഹാരിതയ്ക്ക് കുറവുണ്ടോ? നീ അത് പാരായണം ചെയ്യുന്നവരുടെ ഖുർആൻ പാരായണം നീ കേട്ടിട്ടില്ലേ? എത്ര മനോഹരമാണ് അല്ലാഹുവിന്റെ കലാം. അഫല യതദബ്ബറൂന ഖുർആൻ അല ഖുലൂബിൻ അഖ്ഫാലുഹ, അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, അതല്ല അവരുടെ ഹൃദയങ്ങൾക്ക് മേൽ പൂട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര എത്ര ആയത്തുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയെ നമുക്ക് തിരിച്ചറിയാനുള്ള വഴികൾ, രണ്ടു വഴികളാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ്, രണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ. ഈ രണ്ടു വഴികളിലും അല്ലാഹു സുബ്ഹാനഹു വതആല തിരിച്ചറിയാം. പക്ഷെ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പുകൾ മാത്രമാണ്. ആയത്തുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളതും അല്ലാഹുവിന്റെ സൃഷ്ടിപ്പുകൾ തന്നെയാണ്. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പുകളിലെ ദൃഷ്ടാന്തങ്ങളും അവയിൽ അത്ഭുതങ്ങളും, അതിലൂടെയാണ് ഞാൻ അല്ലാഹു സുബ്ഹാനഹു വതആലയെ അറിഞ്ഞിട്ടുള്ളത്. വമിൻ ആയാത്തിഹി ലൈലു വന്നഹാർ വശംസു വൽഖമർ. വമിൻ ആയാത്തിഹി, വമിൻ ആയാത്തിഹി, ആയാത്ത് എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തം, ആയാത്തിഹി എന്ന് പറഞ്ഞാലും അവന്റെ ദൃഷ്ടാന്തം. ആരുടെ? അല്ലാഹു. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ വമിൻ, അതിൽപ്പെട്ടതാണ്, അതിൽ നിന്നുള്ളതാണ്, അതിൽപ്പെട്ടതാണ്. വമിൻ ആയാത്തിഹി, അല്ലാഹുവിന്റെ ആയത്തുകളിൽപ്പെട്ടതാണ്. അല്ലൈൽ വന്നഹാർ വശംസു വൽഖമർ, എന്താ ഇതിന്റെ അർത്ഥം? എന്താ ലൈൽ എന്ന് പറഞ്ഞാല് രാത്രി, എന്താ നഹാർ എന്ന് പറഞ്ഞാല് പകൽ, എന്താണ് ഷംസ് എന്ന് പറഞ്ഞാല്, എന്താ ഖബർ എന്ന് പറഞ്ഞാൽ അശ്രത്തും, എല്ലാവർക്കും അറിയുന്ന പാദങ്ങളാണ്. അല്ലൈൽ വന്നഹാർ വശംസു വൽഖമർ, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ആയത്തുകളാണ്, അവന്റെ ദൃഷ്ടാന്തങ്ങളാണ്. രാത്രി മാറി മറിഞ്ഞു വരുന്നു, സൂര്യൻ ചന്ദ്രൻ, ഇതൊക്കെ അത്ഭുതങ്ങളുണ്ട് അല്ലെ? ഓരോ കാര്യത്തിലുമുള്ള ഞാനതിനെപ്പറ്റി വലിയ ഖബീറല്ല, അതിനെപ്പറ്റി അറിയുന്ന ആളല്ല. ശാസ്ത്ര വിഷയങ്ങളെ കുറിച്ചിട്ടൊക്കെ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം അത്ഭുതങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് അല്ലെ? അതിനിപ്പോ അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ നേരത്തെ നമ്മൾ പറഞ്ഞു, നീ എന്തു ചെയ്യുക, ആകാശത്തേക്ക് നീ നോക്കുക, ആ നോട്ടഞ്ഞി ടെലസ്കോപ്പ് എടുത്ത് നോക്കിയാലും നേരെ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കിയാലും എന്താണ്, ആ കാഴ്ചയിൽ പോരായ്മകളില്ല. ഒരറിവുള്ളവന്റെ നോട്ടത്തിലാണെങ്കിലും അറിവില്ലാത്ത തനി നാടൻ മനുഷ്യന് നോക്കിയാലും എന്താണ്, അതിന്റെ മനോഹാരിതയ്ക്ക് കുറവില്ല, അതിലെ ദൃഷ്ടാന്തത്തിന് കുറവില്ല, അതിൽ നിന്ന് വ്യക്തമാകുന്ന തെളിവുകൾക്ക് ന്യൂനതയില്ല. ഇപ്പൊ ചില ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങളൊക്കെ വ്യക്തമായി വരും, പക്ഷേ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ മനസ്സിലാവണ ആൾക്കാരായിരിക്കും, അതിനെക്കുറിച്ച് അറിവുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാവണം, എല്ലാവർക്കും മനസ്സിലാക്കിക്കൊള്ളണം. പക്ഷെ അള്ളാഹുവിന്റെ ആയത്തുകൾ അത് ആർക്കും മനസ്സിലാവും. വലിയ സയന്റിസ്റ്റ് ആണെങ്കിലും തീർത്തും സാധാരണക്കാരനാണെങ്കിലും അതിൽ നിന്നുള്ള പാഠങ്ങൾ അവനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു ഖുർആൻ പറയുന്നത് അടുത്ത് ആലോചിച്ചൊരു കാര്യമാണ് എന്ന് വെച്ചാൽ, ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു പറഞ്ഞ കാര്യമാണ്, ഭൂമിയിലുള്ള എല്ലാ ജീവിവർഗങ്ങളെയും നിങ്ങൾക്ക് അല്ലാഹു എന്ത് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. നിങ്ങൾ സൃഷ്ടിവർഗങ്ങളെ നോക്ക്, മനുഷ്യന്റെ മുന്നിലല്ലാതെ മറ്റാരെങ്കിലും മുന്നിൽ ആന പോയിട്ട് ഇതേപോലെ കുഞ്ഞു നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്? ആന പോയിട്ട് സിംഹത്തിന്റെ അടുത്ത് പോയിട്ട് സിംഹത്തിനുള്ള ശക്തി തീർത്ത് ആന സിംഹത്തിന്റെ മുന്നിൽ പോയിട്ട് കുഞ്ഞു നിൽക്കും? ഇല്ല. സിംഹം എപ്പോഴെങ്കിലും ആനന്റെ വാഹനമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. മനുഷ്യന്റെ മുന്നിൽ നിൽക്കും, മനുഷ്യന് സിംഹത്തിന് എത്ര ശക്തിയുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വസഖറ ലകും മാ ഫീ സമാവാത്തി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാണ് ആനയെ നമ്മളെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്? സിംഹത്തിനെ വരെ നമ്മൾ കൂട്ടിൽ പിടിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഇക്കണ്ട മൃഗങ്ങൾ ഇക്കണ്ട കാര്യങ്ങളൊക്കെ മനുഷ്യന്റെ മുന്നിൽ മാത്രം കീഴൊതുങ്ങിയത്? അവരും മറ്റുള്ളവരെ പോലെ തന്നെ ഒരു മൃഗം മാത്രമാണ്. അള്ളാഹു കീഴ്പ്പെടുത്തി തന്നതല്ലാതെ പിന്നെന്താണ്? ശരി, നമ്മുടെ ശക്തിയായിരുന്നെങ്കിൽ നമ്മളെക്കാൾ ശക്തിയുള്ള മറ്റു മൃഗങ്ങളുണ്ട്, അതിന്റെ മുന്നിൽ ഏതെങ്കിലും മുന്നിൽ ഇങ്ങനെ മൃഗങ്ങൾ പോയിട്ട് കീഴൊതുങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ജീവവർഗം മറ്റൊരു ജീവവർഗത്തിന് മുന്നിൽ, മനുഷ്യന്റെ മുന്നിൽ കീഴൊതുങ്ങുന്നത് പോലെ കീഴൊതുങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, കാണാൻ സാധിക്കുകയില്ല. പരസ്പര സഹകരണങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ ഉദാഹരണത്തിന് പോത്തിന്റെ മേലെ പോയിരുന്ന് കാക്ക അത് പിന്നെ പോത്തിന്റെ മേലുള്ള പുഴുനെടുത്ത് തിന്നും. പോത്തിനാണെങ്കിൽ മേലൊന്ന് വൃത്തിയായിക്കിട്ടേ ചെയ്യും. അത് പരസ്പര സഹകരണമാണ്, രണ്ടുപേർക്കും ഉപകാരമാണ്. പോത്ത് പറഞ്ഞിട്ട് കാക്കനോട് എന്തേലും വന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചെയ്യണമല്ലാണ്. പക്ഷേ മനുഷ്യന്റെ മുന്നിൽ അങ്ങനെയല്ല. നോക്കുന്നു അള്ളാഹു സുബ്ഹാനഹു വതആല എത്ര വലിയ ദൃഷ്ടാന്തങ്ങൾ നമ്മളെ മുന്നിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ അവന്റെ ആയത്തുകൾപ്പെട്ട ഒമിൻ ആയാത്തിഹി ലൈലു വന്നഹാറു വശംസു വൽ ഖമർ, രാത്രിയും പകലും സൂര്യനും ചന്ദ്രനും ഒക്കെ അള്ളാഹുവിന്റെ ആയാത്തുകളിൽ പെട്ടതാണ്. ഒമിൻ മഖ്ലൂഖാതിഹി അസ്സമാവാത്തു വൽ അർദ്, السماوات والارض بيننا وما فيهما او ما بينهما وما فيهما ومن مخلوقاته الله عنده مخلوقاته غليل عنده سرطي غليل فتدان السماوات عنده سماوات نبل آغاشنغل آغاشنغل سماء آغاشم سماوات عنده آغاشنغل أرض أرض لنده بومي وما بينهما لرنده ജിബിനെ അതിന്റെ രണ്ടിന്റെയും ഉള്ളിലുള്ള ഫീഹിമ ഫീഹിനല്ല ഫീഹിമ ഹുമാന്ന് പറഞ്ഞാൽ രണ്ടുപേര്, ഹുവാന്ന് പറഞ്ഞാലോ ഒരാൾ, ഹും പറഞ്ഞാലോ ഹിയാന്ന് പറഞ്ഞാലോ അവൾ, ഹുമാന്ന് പറഞ്ഞാലോ അവർ രണ്ടുപേർ ആണ് പെണ്ണിന് ഉപയോഗിക്കും. ഹുന്നാന്ന് പറഞ്ഞാലോ നിങ്ങൾ സ്ത്രീകളാ, അവർ സ്ത്രീകൾ, അവർ സ്ത്രീകൾ കുറെ പേര്. തന്നെ രണ്ടിൽ കൂടുതലായ എണ്ണം എല്ലാം ജമാണ്. അപ്പൊ ഒമാ ഫീഹിമ, അവക്ക് രണ്ടിനും ഉള്ളിലുള്ളതും അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ പെട്ടതാണ്. അതിലൊക്കെ ദൃഷ്ടാന്തമുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ ആലം എന്ന് പറഞ്ഞാല് കുല്ലു മാസിവ അല്ലാഹ് ഫഹുവ ആലമുൻ, അള്ളാഹുവിന് പുറമുള്ള എല്ലാം ആലമാണ്. അതിൽ അള്ളാഹുവിന്റെ ആവശ്യപ്പെടും, അള്ളാഹുവിന്റെ കുർസിയപ്പെടും, ഏഴാകാശങ്ങൾ പെടും, അതിനിടയിലുള്ള മലക്കുകൾ പെടും, ജിന്നുകൾ പെടും, മനുഷ്യന്മാർ പെടും, ഇക്കണ്ട ലോകത്തുള്ള എല്ലാ ജീവവർഗങ്ങളും അതിൽപ്പെടും. അപ്പൊ ഇതൊക്കെ എന്താണ്? അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ്. അതിൽ നിന്നും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദൃഷ്ടാന്തങ്ങൾ, അവന്റെ കഴിവ്, അവന്റെ ശക്തി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരി, പിന്നെന്താ ശേഖ് പറഞ്ഞത്? والدليل على ذلك قوله تعالى والدليل ده دليل ده ولا بقى دليل ده مستعار انا بجيكله ها دليل ده دليل ده دليل والدليل دليل ادين له دليل ده بقى ده evidence for that ده بقى لهم اه ده ادلي ارتنده ده ഒരു പ്രത്യേക തെളിവ് എന്നാൽ ഈ വിഷയത്തിൽ പറയുന്ന തെളിവ്, ഏതെങ്കിലും ഒരു തെളിവല്ല. ഉദാഹരണത്തിന് ഒരാൾ അവിടെ പറഞ്ഞ ഈ ആയത്ത് ഓതിട്ട് ഒരാൾ പറയാണ് ഊന്നു കൊടുക്കണ ആയത്ത് ഓതി കഴിഞ്ഞാൽ അത് തെളിവാവില്ല. ദലീൽ, ഈ വിഷയത്തിലുള്ള തെളിവ്. അത് അതിന് മേലുള്ള തെളിവ്, അതിനുള്ള തെളിവ്. ആ പറഞ്ഞ ഈ പറഞ്ഞതിനുള്ള തെളിവ് എന്താണ്? ഇപ്പൊ നമ്മളിപ്പോ മേലെ പറഞ്ഞല്ലോ, وَعَارِفُهُ بِآيَاتِهِ وَمَخْلُوقَاتِهِ وَمِنْ آيَاتِهِ اللَّيْلُ وَالنَّهَارُ وَالشَّمْسُ وَالْقَمَرُ وَمِنْ مَخْلُوقَاتِهِ السَّمَاوَاتُ وَالْأَرْضُ وَمَا فِيهِمَا وَالدَّلِيلُ عَلَى ذَلِكَ آ പറഞ്ഞ കാര്യത്തിലുള്ള തെളിവ്. എന്താണ് അതിനുള്ള തെളിവ്? അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞു, ആയത്തിന്റെ തുടക്കം എന്താ? إن ربكم الله الذي خلق السماوات والأرض في ستة أيام ثم استوى على العرش يغشي الليل النهار يطلبه حثيثا والشمس والقمر مسخرات بأمره ألا له الخلق والأمر تبارك الله رب العالمين هذا لو شيخ عند يتند إلى قوله إذ برتند إلى قوله إذ أنا ഈ ആയത്ത് ഇവിടെ മുതൽ ഇവിടം വരെ അതിനുള്ള തെളിവാണ് എന്നാണ് ഇതിന്റെ അർത്ഥം ആ ആയത്ത് പരിപൂർണമായിട്ട് ശൈഖ് അതിൽ എടുത്തു കൊടുത്തിട്ടില്ല നിങ്ങൾ ഖുർആൻ നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്തതാണ് എഴുതേ വേണം കാണാതെ പഠിക്കാൻ വേണം അപ്പൊ ആയത്ത് ഇവിടെ ഖുർആൻ ഉണ്ടോ ഖുർആൻ ഉണ്ടോ ഇവിടെ അന്ന് എല്ലാവർക്കും ഒരു ഒരു നാലു പേര് ഒരു ഖുർആൻ നോക്കിക്കോളി ആയത്ത് പരിപൂർണമായിട്ട് ഒന്ന് കണ്ടോളി സൂറത്തുൽ ആറാഫിലെ ആയത്താണ് സൂറത്തുൽ ആറാഫ് ഏഴാമത്തെ അധ്യായം അപ്പൊ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അതിന്റെ രണ്ടാമത്തെ ആഴ്ച വരുമ്പോഴത്തേക്ക് ഇൻഷാ അല്ലാഹ് ഖുർആനിലെ എല്ലാ സൂറത്തുകളുടെ പേരും അത് എത്രാമത്തെ സൂറത്താന്നുള്ള കാര്യം ചില ആൾക്കാർ സൂറത്തുൽ ജാസിയയിലുള്ള ആയത്താന്ന് പറഞ്ഞപ്പോ എന്നോട് പഠിച്ചൊരാൾ ചോദിച്ചാൽ അങ്ങനെ ഒരു സൂറത്തുണ്ട് ഖുർആനിൽ അത്ര വരെ മനുഷ്യന്മാർക്ക് ജഹലുണ്ട് അല്ലാന്റെ കലാം സൂറത്തിന്റെ പേര് പോലും അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ മുസ്ലിമായി ജീവിക്കണ അപ്പൊ ആ അവസ്ഥ നമുക്ക് പാടില്ല ഏതൊക്കെ സൂറത്തുകൾ ഖുർആനിലുണ്ട് അതിന്റെ പേരൊക്കെ തന്നെ ആ പേരുകൾ അത്ര ഓർഡറിൽ കൃത്യമായിട്ട് ആറാഫ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പിന്നീട് മറിച്ചു നോക്കിയിട്ട് പുല്ലല്ല അത് മുതൽ ബാക്കി നോക്കലല്ല ആറാഫ് ഏഴാമത്തെ സൂറത്താണ് അപ്പൊ ആറാമത്തെ സൂറത്താണ് അത് കണ്ടുകഴിഞ്ഞാൽ അപ്പൊ മനസ്സിലാവും തൊട്ടടുത്ത സൂറത്താണ് ആറാഫ് അങ്ങനെ മനസ്സിലാക്കും മൊബൈൽ പരമാവധി നമ്മൾ ഒഴിവാക്കിയാൽ വേണം മൊബൈലിൽ ഖുർആൻ നോക്കണത് അതിനെ നോക്കിക്കഴിഞ്ഞാൽ എന്തെയില്ല നമുക്ക് ഖുർആനിൽ എവിടെയാണ് ഈ ആയത്തുകൾ കിടക്കുന്നതെന്ന് ഓർമ്മ വരില്ല ഇപ്പൊ നമുക്ക് തൽക്കാലം ഉപയോഗിക്കാം പക്ഷെ നമ്മളത് ഒഴിവാക്കിക്കൊണ്ടിരണം കാരണം പല ആളുകളും ഖുർആൻ മൊബൈലിൽ ഓതല്ല അതുകൊണ്ടുള്ള ഒരു ചെറിയ പ്രശ്നം ഇല്ല ശരിയായ മുസ്ഹഫ് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിലെവിടാണെന്ന് പറയാൻ പറ്റില്ല ആറാഫ് എത്രാമത്തെ അൻപത്തിനാലാമത്തെ ആയത്തൊരാൾ ഓദിക്കാൻ ആരോദ ألا له الخلق والأمر تبارك الله رب العالمين والله ودي كان ഖുർആൻ ഓതിപ്പിച്ച ആ അനുഭവ പരിചയത്തിന് ഒരു കാര്യം പറയാം തിങ്കളാഴ്ച മുതൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ മർക്കസ് അഹ്ലി സുന്നയിൽ വെച്ചിട്ട് കല്ലായിൽ വെച്ചിട്ട് തജ്വീദിന്റെ ക്ലാസ് തുടങ്ങാൻ 6:30 to 7:00 ഒരു ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ആ ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുക്കണം കാരണം ഖുർആൻ ഓതല് പലർക്ക് തെറ്റാണ് അല്ലാതെ കലാം ഓതാ പഠിക്കാതെ നിങ്ങൾ എന്ത് വലിയ ഗമണ്ട മസല പഠിച്ചിട്ടും കാര്യമില്ല ഖുർആനാണ് ആദ്യം പഠിക്കേണ്ടത് ഖുർആൻ ഓതാനാണ് ആദ്യം പഠിക്കേണ്ടത് അപ്പൊ ഇനി എത്ര ദൂരമുള്ളവരാണെങ്കിലും വരിക എല്ലാ ദിവസവും ഉണ്ടാവും വെള്ളിയാഴ്ച മാത്രം ഉണ്ടാവില്ല 6:30 to 7:00 രാവിലെ 6:30 to 7:00 ഒരു മണിക്കൂർ എന്നിട്ട് അത് തജ്വീദ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹിഫ്ദ് തുടങ്ങും ഒരു മണിക്കൂർ 3 ആയത്ത് പഠിക്കുക ഒരു ദിവസം അടുത്ത ദിവസം വന്ന് 3 ആയത്ത് പഠിക്കുക അങ്ങനെ ഖുർആൻ മുഴുവൻ ഹിഫ്ലാക്കി ഇൻഷാ അല്ലാഹ് സ്വർഗത്തിലേക്ക് എങ്ങനെ കയറാൻ പറ്റുക നീ ദുനിയാവിൽ അതെങ്ങനെയാണ് ഓതിയിരുന്നത് പതുക്കാണ് ഓതിയിരുന്നെങ്കിൽ പതുക്കെ ഓതിയിട്ട് പതുക്കെ നടന്ന് നടന്ന് ഇങ്ങനെ കയറി പോയിക്കോന്നാലും സ്വർഗത്തിൽ ഇൻഷാ അല്ലാഹ് അത് വലിയ ഫളാണ് അപ്പൊ ആയത്തുകൾ പഠിക്കാം അവിടെ ഇൻഷാ അല്ലാഹ് തജ്വീദിന്റെ ക്ലാസ് അവിടെയുള്ള തജ്വീദിന്റെ ഉസ്താദ് വന്നിട്ട് എടുക്കും അപ്പോ അത് പഠിക്കാൻ സാധിക്കാവുന്നവരൊക്കെ വരണം വേറൊരു ക്ലാസ്സിൽ നിങ്ങൾ നാട്ടിൽ പോയിട്ടില്ലെങ്കിലും വേണ്ടില്ല ഒരു ദർശനം ഇരുന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഖുർആൻ പഠിക്കണം ആദ്യം പഠിക്കണം മർക്കസ് അനുസരിച്ച് വെച്ചിട്ട് നമ്മളെ കല്ലായിലുള്ള മർക്കസിൽ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് അപ്പൊ തിങ്കളാഴ്ച മുതൽ അത് തുടങ്ങിയിട്ടുണ്ട് പഠിക്കാൻ താല്പര്യം സ്ഥിരമായിട്ട് വരുന്നവർ മാത്രം വന്നാൽ മതി വെറുതെ ഉസ്താദിനെ വിശ്രമിക്കാനായിട്ട് കുറച്ചുകാലം വരും പിന്നെ മുടങ്ങാന്നുള്ള കുറച്ചാലേ വരണം വരികയാണെങ്കിൽ നിങ്ങൾ പഠിക്കണം സ്ഥിരമായിട്ട് വരും കാരണം പിന്നെ തജ്വീദ് മിക്ക ആൾക്കാർക്ക് അവസാനത്തെ പിന്നെ ഇതൊക്കെ എന്തിനാ പഠിക്കണത് അങ്ങനെ പറയരുത് ഖുർആൻ അല്ലാതെ കലാം ഓതാ പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും പഠിച്ചിട്ട് കാര്യം പയ്യും അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ പറയാണ് ഇന്ന റബ്ബകുമുല്ലാഹുല്ലദി ഇന്ന തീർച്ചയായും ഇന്ന എന്ന് പറഞ്ഞാൽ തഅക്കീദിന്റെ വാക്കാണ് ഉറപ്പായി എന്ന് പറയും നമ്മൾ ഇന്ന റബ്ബക്കും നിങ്ങളുടെ റബ്ബ് റബ്ബ് എന്ന് പറഞ്ഞാൽ നമ്മളതിന്റെ അർത്ഥം പറഞ്ഞല്ലോ അല്ലെ. എന്തായി റബ്ബിന്റെ അർത്ഥം? എന്താ റബ്ബിന്റെ അർത്ഥം? ഇത് ഞാനും ഒരു പുസ്തകം കൂടി വായിക്കണം. എന്താ റബ്ബിന്റെ അർത്ഥം? അൽ മാലിക്കുൽ മഅബൂദ്. ഇത്രയും പഠിച്ചൊക്കെ എന്തായി വെള്ളത്തിലെ? എന്താ റബ്ബിന്റെ അർത്ഥം? എന്താ അൽ മാലിക്കുൽ മഅബൂദ്? റബ്ബ് നമ്മൾ ഇത്രയും നേരം പഠിച്ചു വന്നിട്ടല്ലോ ഉള്ളത്. റബ്ബ് എന്ന് പറഞ്ഞാൽ അൽ മാലിക്കുൽ മഅബൂദ്. ഇനി സ്രട്ടാവും പരിപാലകനൊന്നും ഇല്ല. ഇനി അറബ് എന്ന് പറഞ്ഞാൽ മാലിക്കുൽ മഅബൂദ്. അൽ മാലിക്കുൽ മഅബൂദ് ഇന്ന റബ്ബക്കും, നിങ്ങളുടെ റബ്ബാരാണ്? റബ്ബക്കും, നിങ്ങളുടെ റബ്ബ്. ഇന്ന റബ്ബക്കുമുല്ലാഹു, നിങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ്. അവൻ എങ്ങനെയുള്ളവനാണ്? അല്ലദീ ഖലഖ സബ സമാവാത്തിൻ. അല്ലദീ ഖലഖ സമാവാത്തി. അല്ലദീ, അവൻ എങ്ങനെയുള്ളവനാണ്? അല്ലദീ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളവനാണ്. ഖലഖ, സൃഷ്ടിച്ചവനാണ്. അസ്സമാവാത്തി, ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണ്. അസ്സമാവാത്ത്, ആകാശങ്ങൾ. വമിനൽ അർദി മിസ്ലഹുന്ന. വമിനൽ അർദി, ആയത്ത് മാറിപ്പോയത്. അല്ലദീ ഖലഖ അസ്സമാവാത്തി വൽ അർദ ഫി സിത്തത്തി അയ്യാമിൻ. ആയത്ത് മാറിപ്പോയത്. അല്ലദീ ഖലഖ അസ്സമാവാത്തി വൽ അർദ, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനാണ്. ഇന്ന റബ്ബക്കും അല്ലാഹു അല്ലദീ ഖലഖ അസ്സമാവാത്തി വൽ അർദ ഫി സിത്തത്തി അയ്യാമിൻ, ആറ് ദിവസങ്ങളിലായിക്കൊണ്ട്. ثم استوى على العرش. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തവ, അവൻ ഇസ്തിവ ചെയ്തു. ഇസ്തിവ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഇപ്പൊ അതിന് പറയാൻ പറ്റിയതിൽ വെച്ച് ഏറ്റവും നല്ലൊരർത്ഥം ആരോഹണം ചെയ്തു എന്നാണ്. ആ പദത്തിന് പറയാൻ പറ്റുന്നതിൽ വെച്ചിട്ടും നല്ല അർത്ഥം ആരോഹണം ചെയ്തു എന്നർത്ഥമാണ്. യഥാർത്ഥത്തിൽ ഇസ്തിവ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല വർത്തഫ എന്ന്. അല വർത്തഫ, അല എന്ന് പറഞ്ഞാൽ മുകളിലായി. വർത്തഫ, അതിന്റെ ഉന്നതിയിലെത്തി, ഏറ്റവും ഉയരത്തിലായി എന്ന അർത്ഥത്തിലാണ് ഇസ്തിവ എന്ന പദം അള്ളാഹുവിലേക്ക് ചേർത്ത് നമ്മൾ പ്രയോഗിക്കുന്നത്. അപ്പൊ അള്ളാഹു അർശിന്റെ മുകളിലാന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പറയും അള്ളാഹു അർശിന്റെ മേൽ ഇരുന്നു എന്ന് പറയുന്നത്. ഇരുന്നു എന്ന പദം വന്നിട്ടില്ല. അള്ളാഹുനെ സംബന്ധിച്ചിടത്തോളം ജലസല്ലാ എന്ന് എവിടെയും വന്നിട്ടില്ല. അള്ളാഹു ജലസ എന്നാണ് ഇരുന്നു എന്ന് പറയുന്നത് അർത്ഥം. ഇസ്തിവ എന്നാണ് ഇരുന്നു എന്നല്ല. ഇരിക്കാൻ തന്നെ ഇങ്ങനെ ഇരിക്കണേനാണ് ഇരിക്കാൻ തന്നെ. ഇസ്തിവ എന്ന് പറഞ്ഞാൽ അതിനു മീതെ ആരോഹിതനാകുന്നതിനാണ് പറയുക. എങ്ങനെയാണ് അർശിന്റെ മേൽ ആരോഹിതനാവുക? ഒരിക്കൽ ഇമാം മാലിക് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇമാം മാലിക് അർറഹ്മാനു അല അർശി ഇസ്തവ, അല്ലാഹു സുബ്ഹാനഹു വതആല അർശിന്റെ മേൽ ആരോഹിതനായിരിക്കുന്നു. തയ്യബ്, കൈഫ ഇസ്തവ, അവൻ എങ്ങനെയാണ് ഇസ്തിവ ചെയ്തത്? ഇമാം മാലിക് റഹിമഹുള്ള അദ്ദേഹം കുറച്ച് തലതാത്തി. എന്നിട്ട് അദ്ദേഹം കുറച്ച് കഴിഞ്ഞ് തളി ഉയർത്തിയ ശേഷം അദ്ദേഹം പറഞ്ഞു, ഇസ്തിവ മഅലൂമുൻ, ഇസ്തിവ എന്നത് അതിന്റെ അർത്ഥം എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്തായാലും അർത്ഥം അല വർത്തഫ, മുകളിലായി എന്നാണ് അതിന്റെ അർത്ഥം. ഫൽകൈഫു മജ്ഹൂൽ, അത് എങ്ങനെയാണ് എന്ന കാര്യം അത് നമുക്ക് ആർക്കും അറിയില്ല. വസ്സുആലു അൻഹു ബിദഅ, അതെങ്ങനെയാണ് എന്ന് ചോദിക്കൽ ബിദഅത്താണ്. കാരണം എന്താ? അത് ചോദിക്കൽ ബിദഅത്ത് എന്ന് പറയാനുള്ള തെളിവെന്താ? എന്താ അത് ചോദിക്കൽ ബിദഅത്ത് എന്ന് പറഞ്ഞ അർത്ഥം? ആർക്കാ പറയാൻ പറ്റുക? മാഷാ അല്ലാഹ്, സഹാബികൾ അങ്ങനെ ചോദിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇത് ബിദഅത്തായത്. എന്തുകൊണ്ടാണ് സുആൽ ബിദഅത്തായത്? അങ്ങനെ സഹാബികൾ ചോദിച്ചിട്ടില്ല. അപ്പൊ ഇതെന്ത് മനസ്സിലായി? സഹാബികൾ പറയാത്തൊരു രൂപം സലഫുകൾ എന്താണെങ്കിലും അത് വെറുത്തിരുന്നു. ചില ആൾക്കാർ പറയുന്ന പോലെ അതിപ്പോ സഹാബികൾ ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ലാതെ പറയാം, അങ്ങനെ പറ്റൂല. സഹാ ദീനിന്റെ വിഷയത്തിൽ അവർ ചെയ്തിട്ടില്ലേ പറ്റൂല. ലൗകാന ഖൈറല്ല സബഖൂന ഇലൈ, അതിലെന്തെങ്കിലും ഒരു ഖൈർ ഉണ്ടായിരുന്നെങ്കിൽ സഹാബികൾ അതിന് മുന്നിടുമായിരുന്നു. ഏതെങ്കിലും ഒരു മസ്അലയിൽ ചോദിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിട്ട് ചോദിക്കാതെ സഹാബികൾ വിട്ടിട്ടില്ല. ചില സമയത്ത് അവർ ചോദിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവർക്കത് മനസ്സിലായിരുന്നു, അതുകൊണ്ട് അവർ ചോദിച്ചില്ല. പക്ഷെ പിൽക്കാലക്കാർക്കുള്ളവർക്ക് ഹദീസ് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. സഹാബികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലായിട്ടുണ്ട്. അപ്പൊ സഹാബികൾ ചോദിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അതിനെ കുറിച്ച് ചോദിക്കൽ വിദ്യത്താണ്. തയ്യും അപ്പൊ എന്താ കുറച്ച് ആൾക്കാർ പറഞ്ഞ പോലെ അന്നത്തെ കാലത്ത് വാഖിഫിയ എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ ഉണ്ടായിരുന്നു. അവരുടെ നിലപാട് എന്താന്ന് വെച്ചാൽ അള്ളാന്റെ ഖുർആൻ മഖ്ലൂഖ എന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞു. ആരാ പറഞ്ഞ? മുഅ്തസിലികൾ പറഞ്ഞു അള്ളാന്റെ ഖുർആൻ അള്ളാഹ് സൃഷ്ടിച്ചതാണെന്ന് പറഞ്ഞു. അള്ളാന്റെ ഖുർആൻ സൃഷ്ടിച്ചതാണ്, അല്ലാതെ അള്ളാഹുവിന്റെ കലാമാണ്, അവന്റെ സംസാരമാണ്. അഹ്ലു സുന്നഹ് വൽ ജമാഅ പറഞ്ഞു അള്ളാന്റെ ഖുർആൻ പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ കലാമാണ്. അപ്പൊ വേറൊരു ടീം വന്നു, നമ്മൾ രണ്ടു വശത്തുക്കൂല്ല, ഖുർആൻ അള്ളാന്റെ സൃഷ്ടിയെന്നും പറയാൻ നിൽക്കേണ്ട, ഖുർആൻ അള്ളാന്റെ കലാമാണെന്നും പറയണ്ട. നതവഖഫു ഫീ ഹാദിഹിൽ മസ്അല, ഈ മസ്അലയിൽ നമ്മൾ ഒന്നും പറയാതെ മാറി നിൽക്കുകയാണ് എന്നവർ പറഞ്ഞു. ഇവരെ പറ്റി ഇവർക്ക് മറുപടിയായിട്ട് ഇമാം അദ്ദാരി റഹിമഹുള്ള അദ്ദേഹം ഒക്കെ പറഞ്ഞത് നിങ്ങൾ എല്ലാരെ കട്ടി കഷ്ടമല്ല, ഖുർആൻ അള്ളാഹുവിന്റെ മഖ്ലൂഖാണ് എന്ന് പറയുന്നവരെക്കാൾ നിങ്ങൾ കഷ്ടത്തിലാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയ പ്രധാനപ്പെട്ട വിഷയത്തിൽ ഒന്നും അള്ള പറഞ്ഞിട്ടില്ലാന്ന് നിങ്ങൾ പറയുന്നത്, അതാണ് മറ്റുള്ളവരുടെ വാദത്തെക്കാൾ അപകടകരമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇൻഷാ അള്ളാ ഇസ്തിവാവിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാം. അല്ലാഹുൽ മുവഫിഖ് വസല്ലല്ലാഹു വസല്ലം വബറക അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.